بسم الله الرحمن الرحيم.
وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا.
അവർ ഉണർന്നിരിക്കുന്നവരാണ് എന്ന് നീ ധരിച്ചു പോകും. വാസ്തവത്തിൽ അവർ ഉറങ്ങുന്നവരത്രേ. നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ നായ ഗുഹാമുഖത്ത് അതിന്റെ രണ്ട് കൈകളും നീട്ടിവെച്ചിരിക്കുകയാണ്. അവരുടെ നേർക്ക് നീ എത്തിനോക്കുന്ന പക്ഷം നീ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും അവരെപ്പറ്റി നീ ഭീതി പൂണ്ടവനായിത്തീരുകയും ചെയ്യും.
وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فبعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا.
بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم ما بعد. نمل بلوغ المرامل ബുലൂഗുൽ മറാമിൽ ബാബുൽ ഗുസ്ൽ അല്ലേ, വഹുക്മുൽ ജുനുബ്, ഗുസ്ലിനെ കുറിച്ചുള്ള അതേപോലെ തന്നെ ജനാബത്തിന്റെ വിധിയുമായി ബന്ധപ്പെട്ട ബാബാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിലൊരു ഭാഗം ഇന്നലെ ഒരു ഹദീസ് വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതെങ്കിലും ഹദീസ്? അത് അബു സയ്യിദ് അൽഖുദ്രിയിൽ നിന്നുള്ള ഹദീസ്, അൽമാഉ മിൻ അൽമാ എന്ന ഹദീസ്. ഇനി ആ അധ്യായത്തിൽ ബാബുൽ ഗുസ്ൽ വഹുക്മുൽ ജനാബ അല്ലെങ്കിൽ ജുനുബ് എന്ന അധ്യായത്തിലെ പിന്നെ ഒരു മൂന്ന് ഹദീസുകളാണ്. ഒന്ന്, വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വായിക്കുമ്പോൾ അതിൽ നിങ്ങൾ നോക്കണേ, നുസ്ഖയിൽ നിങ്ങളുടെ അടുത്തുള്ള തഹ്ഖീഖായ നുസ്ഖയിൽ നോക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബ أحدكم طيب ثم جهدها فقد وجب الغسل متفق عليه وزاد مسلم وإن لم ينزل أبدا إلا نسخي له أغنى أحدكم إلا لا إذا جلس أغنى رواية تند كارنا أبدا في نفاعل فرياتة دون دون فقهاك أحدكم إن فرياتة جلسة إن فرنا دون فقهاك لا دلنا نري مسألة ഇസ്തിമ്പാത്ത് ചെയ്തിട്ടുണ്ട്. ഫാഇൽ ഒരു വിഷയത്തിൽ മാറൂഫാണ് എങ്കിൽ അത് പറയേണ്ടതില്ല എന്നർത്ഥത്തിൽ. അടുത്തത് വഅൻ ഉമ്മി സലമത്ത റളിയല്ലാഹു അൻഹ അന്ന ഉമ്മ സുലൈം വഹിയ ഇംറാഅത്തു അബി ത്വൽഹ ഖാലത് യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ് ഫഹൽ അലൽ മർഅതി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തലമത് ഖാല നഅം ഇദാ റഅത്തിൽ മാ മുത്തഫഖുൻ അലൈഹി. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم في المرأة ترى في منامها ما يرى الرجل قال تغتسل متفق عليه. زاد مسلم فقالت أم سلمة
قال رسول الله في المرأة ترى في منامها ما يرى الرجل تغتسل متفق قال تغتسل أين وانا تحقيق أنا بذل أنه മുസ്ലിം മുസ്ലമ അത് വേണേ തർത്തസ് അവരുടെ കാല വേണേ മുമ്പ് തൈ
സഖാലത്ത് മുസ്ലമ വഹൽ യകൂനു ഹാദ ഖാല നഅം ഫമിൻ ഐന യകൂനു ശബ
അല്ലേ. തൈ ഇൻഷാല്ലാ നമ്മളത് വിശദീകരിക്കുമ്പോൾ അതിൻ്റെ അത് പറയാം.
വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു قال رسول الله صلى الله عليه وسلم الله الرسول صلى الله عليه وسلم അതങ്ങൾ പറഞ്ഞു اذا جلس بين شعبها الاربع ثم جهدها فقد وجب الغسل متفق عليه وزاد مسلم وان لم ينزل
അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ജലസ, ഇദാ ജലസ, ജലസ എന്നാണ് ഇരുന്നു, ഇദാ ജലസ ഇരുന്നാൽ, ബൈന ഷുഅബിഹൽ അർബ, ബൈന ഷുഅബിഹ അവളുടെ ഷുഅബിനിടയിൽ, ഷുഅബത്തുകൾക്കിടയിൽ, ഷുഅബ് എന്നാൽ പാർശ്വങ്ങൾ അല്ലെങ്കിൽ കൈക്കാലുകൾ, കൈക്കാലുകൾ, അൽ അർബ നാല്, രണ്ട് കൈകളും രണ്ട് കാലുകൾ, അതാണ് നാല് അവയവങ്ങൾക്കിടയിൽ ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ കൈക്കാലുകൾക്കിടയിൽ ഇരുന്നാൽ. സുമ്മ ജഹദഹ, സുമ്മ എന്നിട്ട്, ജഹദഹ അവൻ അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്താൽ, ജഹദ ക്ലേശിപ്പിക്കുക, അവൻ അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്താൽ, ഫഖദ് വജബൽ ഗുസ്ൽ, ഫഖദ് ഫ ജവാബിന്റെ ഇതാന്ന് പറഞ്ഞേ, ഇതാ ജലസ, അങ്ങനെ ആയാൽ ഫഖദ് വജബ, തീർച്ചയായും നിർബന്ധമായി, അൽ ഗുസ്ൽ കുളി, ഗുസ്ൽ കുളി, വജബ നിർബന്ധമായി, ഇവിടെ ഖദ് തീർച്ചയായും, തീർച്ചയായും നിർബന്ധമായി. മുത്തഫഖുൻ അലൈഹി, അപ്പൊ അബൂഹുറൈറയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. വസാദ മുസ്ലിമുൻ, മുസ്ലിമിന്റെ റിവായത്തിൽ ഏറെയുണ്ട്, സാദ എന്നാണ് മുസ്ലിം വർദ്ധിപ്പിച്ചു, വസാദ മുസ്ലിം, മുസ്ലിം വർദ്ധിപ്പിച്ചു, എന്നാൽ മുസ്ലിമിന്റെ റിവായത്തിൽ ഇപ്രകാരം ഏറെയുണ്ട്. വഇല്ലം യുൻസിൽ വാവ് ഹാലിന്റെതാണ്, ഇല്ലം യുൻസിൽ ശുക്ലത്തെ ശ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, ഇല്ലം യുൻസിൽ ശുക്ലത്തെ ശ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും, മനീനെ ശ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും, ശ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി. ഇപ്പത്തെ ഈ ഹദീസിൽ പറയുന്നത്, ഈ ഹദീസിൽ പറയുന്നത് ഇദാ ജലസ ഇരുന്നാൽ, ഇവിടെ പിന്നെ ആണ് ഇരിക്കണേനെ കുറിച്ചാണ് പറയുന്നത്, പെണ്ണല്ല, പെണ്ണായിരുന്നെങ്കിൽ ഇതാ ജലസത്ത് എന്നാ പറയാം. അപ്പോ ഭർത്താവ് ഇരുന്നാൽ, ബൈന ഷുഅബിഹ അൽ അർബ, അവളുടെ നാല് ഷുഅബത്തുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അവളുടെ കൈക്കാലുകൾക്കിടയിൽ ഇരുന്നാൽ, എന്നാ ഭാര്യയുടെ കൈക്കാലുകൾക്കിടയിൽ ഇരുന്നാൽ. അപ്പൊ ഇവിടെ ഇതാ അഹദുക്കും, ഇതാ ജലസ അഹദുക്കും എന്ന് പ്രയോഗിക്കണ്ടേ? ഇതിൽ അങ്ങനെ തന്നെ ഹദീസിന്റെ ലഫ്ദിൽ അങ്ങനെ സഹിയായി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇഷ്കാലല്ല, നിങ്ങളിൽ ഒരാൾ ഇരുന്നാൽ, അതില്ലെങ്കിലോ അഹദുക്കു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അർത്ഥം മുസ്തഖീമാണ്. അവളുടെ ഷുഅബത്തുകൾക്കിടയിൽ ഇരുന്നാൽ എന്നാണ് ഇരിക്കണ ആളാരാ? അവനാണ്. അതുകൊണ്ട് തന്നെ ഫായിൽ അവിടെ മാറൂഫാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഫായിൽ പറയേണ്ടതില്ല. ഇദാ ജലസ ബൈന ഷുഅബിഹൽ അർബ, ഭാര്യയുടെ കൈക്കാലുകൾക്കിടയിൽ ഭർത്താവ് ഇരുന്നാൽ, സുമ്മ ജഹദഹ, എന്നിട്ട് അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്താൽ. ചില അബൂദാവൂദിന്റെ റിവായത്തിലുള്ളത് പിന്നെ ഇദൽതസഖൽ ഖിതാനു ബിൽ ഖിതാനി സുമ്മ ജഹദഹ എന്നാണ്. അതായത് പുരുഷലിംഗം സ്ത്രീലിംഗത്തെ സ്പർശിച്ചുകൊണ്ട് അവളെ ക്ലേശിപ്പിച്ചാൽ എന്നാണ്. അപ്പൊ അതൊന്നുകൂടി വ്യക്തമാണ്, പുരുഷലിംഗം സ്ത്രീലിംഗത്തെ സ്പർശിച്ചുകൊണ്ട് അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്താൽ, അതൊരു പ്രയോഗമാണ്. ഇതാ ജലസ ബൈന ഷുഅബിഹൽ അർബ സുമ്മ ജഹദഹ എന്ന് പറഞ്ഞെങ്കിൽ അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ, സംയോഗത്തിലേർപ്പെട്ടാൽ, സംഭോഗം നടത്തിയാൽ, അതാണ് അതിന്റെ ഉദ്ദേശം. ഫഖദ് വജബൽ ഗുസ്ൽ, കുളി നിർബന്ധമായി, കുളി നിർബന്ധമായി. മുസ്ലിമിന്റെ റിവായത്തിൽ അത്, ഇത് മുത്തഫഖുൻ അലൈഹിയാണ്, ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് അബൂഹുറൈറ റിവായത്ത് ചെയ്തതാണ്. പക്ഷേ മുസ്ലിം ഏറെ കൊണ്ടുവന്നിട്ടുണ്ട്, വസാദ മുസ്ലിമുൻ, മുസ്ലിം റിവായത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വൈലം യുൻസിൽ, അവളുടെ ശരീരാവയവങ്ങളിടയിൽ ഇരുന്നു, എന്നിട്ട് അവളെ ലൈംഗികമായിട്ട് പ്രാപിച്ചു, പക്ഷെ ശുക്ലത്തെ അവൻ ശ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, ഫഖദ് വജബൽ ഗുസ്ൽ, കുളി നിർബന്ധമായി. അവിടെ വൈലം യുൻസിൽ എന്നാല് ശുക്ലത്തിനെ ശ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും, അതായത് മനീനെ പിന്നെ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും എന്താണ്, കുളി നിർബന്ധമാണ് അർത്ഥം. അപ്പൊ ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ശുക്ലസ്രാവ് ഉണ്ടായിട്ടില്ല എങ്കിലും എന്ത് നിർബന്ധമാണ്, കുളി നിർബന്ധമാണ്. മറ്റ് റിവായത്തുകൾ അറിയിക്കുന്നത് ലൈംഗിക ബന്ധം ഏർപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ, പിന്നെ മറ്റ് റിവായത്തിലുള്ളത് ഇദൽ തകൽ ഖിതാൻ ബിൽ ഖിതാൻ, ഖിതാൻ ഖിതാനുമായി കൂട്ടിമുട്ടിയാൽ എന്ന് പറഞ്ഞെങ്കിൽ പുരുഷ ലിംഗത്തിന്റെ അഗ്രഭാഗവും അതേപോലെ തന്നെ സ്ത്രീ ലിംഗവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശുക്ലത്തെ സ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, കുളി നിർബന്ധമാണ്, കുളി നിർബന്ധമാണ്. ഹദീസ് വളരെ വ്യക്തമാണ്. ഇവിടെ ഈ പ്രയോഗം നടത്തിയത് തന്നെ പിന്നെ അത് പിന്നെ സംയോഗത്തിന് പകരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. പിന്നെ സംയോഗത്തിന്റെ മര്യാദകളുമായി ബന്ധപ്പെട്ട് ചില വിധികൾ, ചില അദബുകൾ പിന്നെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും സംയോഗത്തിന്റെ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞെങ്കിൽ അത് ഈ പിന്നെ ഇരുത്തവുമായി ബന്ധപ്പെട്ട് പിന്നെ വ്യക്താകും ആണ്, ആ രീതിയിൽ പ്രാപിക്കലാണ് ഏറ്റവും ഉചിതം എന്നുള്ളത് പിന്നെ ഇതിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടല്ല. കുളി നമുക്കിവിടെ വിഷയം, കുളി നിർബന്ധമാണ് വിഷയമാണ്. അപ്പോൾ സ്ത്രീയുമായി പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ശുക്ലത്തെ സ്രവിച്ചിട്ടില്ലെങ്കിലും കുളി നിർബന്ധമാണ്. ഇവിടെ ഒരു വിഷയം, തൊട്ടു മുമ്പത്തെ ഹദീസിൽ എന്താ പറഞ്ഞത്? തൊട്ടു മുമ്പത്തെ ഹദീസിൽ പറഞ്ഞത് ഇന്നമൽ മാഉ മിനൽ മാ, അല്ലെങ്കിൽ അൽ മാഉ മിനൽ മാ എന്ന്. എന്താ, വെള്ളം ഉപയോഗിച്ച് കുളിക്കേണ്ടത് എപ്പോഴാണ്? ശുക്ലസ്രാവം ഉണ്ടായാലാണെന്നാണ് ഇവിടെ പറയണതോ. ശുക്ലം സ്രവിച്ചിട്ടില്ലെങ്കിലും കുളി നിർബന്ധമാണെന്നാണ്. അപ്പൊ ഈ രണ്ട് ഹദീസും തമ്മിൽ എന്തുണ്ട്? വൈരുദ്ധ്യമാണുണ്ട്. ഒന്നിൽ ശുക്ലത്തെ സ്രവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കുളിക്കേണ്ടത് എന്നാണ്. ഇതിൽ പറയുന്നത് ശുക്ലം സ്രവിച്ചിട്ടില്ലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളി നിർബന്ധമാണെന്നാണ്. അപ്പൊ അതിന് പണ്ഡിതന്മാർ പറയുന്ന മറുപടി, ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഹദീസിന്റെ ഹുക്കും ആ ഹദീസിന്റെ ഹുക്കുമിനെ നെസ്ഖ് ചെയ്തു എന്നാണ്. നെസ്ഖാണ്, നെസ്ഖ് എന്ന് പറഞ്ഞാൽ നെസ്ഖ് എന്ന് പറഞ്ഞാൽ ഷറയിൽ മുൻകടന്ന ഒരു മുൻവിധിയെ ഷറയിൽ തന്നെ പിന്നീട് വന്ന ഒരു വിധി ദുർബലപ്പെടുത്തലാണ് നെസ്ഖ് എന്ന് പറഞ്ഞാൽ. ഒരു വിധി മുൻകടന്നു, ഇപ്പൊ ഒരു വിധി ആദ്യം വന്ന വിധി ഹറാം എന്നാണ്, ഹറാം എന്ന് ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന വിധി. പക്ഷെ പിന്നീടൊരു വിധി വന്നു അതേ സംഗതി ഹലാൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മുബാഹ എന്ന് പറഞ്ഞിട്ട്, ഹലാൽ അല്ലെങ്കിൽ മുബാഹ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ, ഈ ഹറാം എന്ന വിധിയെ നെസ്ഖ് ചെയ്തു. ഏത് വിധിയാ പിന്നെ പ്രാബല്യത്തിൽ? ഹലാൽ എന്നുള്ള അല്ലെങ്കിൽ മുബാഹ എന്നുള്ള വിധിയാണ്. ഉദാഹരണത്തിന് ഖബർ സിയാറത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുന്നത് ഞാൻ വിരോധിച്ചിരുന്നു. അലാ ഫസൂറുഹ, അറിയുക, ഇനി നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുക. അപ്പൊ ആദ്യം ഖബർ സിയാറത്ത് ഹറാമേനി, പിന്നെന്ത് ചെയ്ത്? ഖബർ സിയാറത്ത് അനുവദിച്ചു. അപ്പൊ ഈ അനുവദിച്ചു എന്നുള്ള വിധി എന്ത് ചെയ്തു? ഹറാമാക്കിയ വിധിയെ ദുർബലപ്പെടുത്തി. അതാണ് നെസ്ഖ്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ആദ്യത്തെ വിധി എന്തായിരുന്നു? ആദ്യത്തെ വിധി സ്കലനം ഉണ്ടായാൽ മാത്രമാണ് എന്ത് കുളി. ഭാര്യനെ ഭർത്താവ് പ്രാപിച്ച് ബീജസ്കലനം ഉണ്ടായാൽ മാത്രമായിരുന്നു കുളി നിർബന്ധം. ആദ്യ വിധി അതാണ്. അതിനെക്കുറിച്ചാണ് ഹദീസ്, നമ്മൾ മുമ്പ് അബു സയ്യിദ് അൽ ഖുദ്രിയിൽ നിന്ന് പഠിച്ച ഹദീസ്. എന്നാൽ പിന്നീട് എന്ത് ചെയ്ത് ആ വിധിയെ ദുർബലപ്പെടുത്തി? ഈ ഹദീസ് ഉബൈ ഇബ്നു കഅബിൽ നിന്നുള്ള ഹദീസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഉബൈ ഇബ്നു കഅബ് എന്ന് പറഞ്ഞ ആദ്യം പിന്നെ സ്കലനമുണ്ടായാൽ മാത്രമായിരുന്നു കുളി. പിന്നീട് അള്ളാഹുവിൽ നിന്ന് റുഖ്സ വന്നു, അല്ല ആദ്യത്തേത് റുഖ്സയായിരുന്നു, സ്കലനം ഉണ്ടായാൽ മാത്രം കുളിച്ചാൽ മതി. പിന്നീട് എന്ത് ചെയ്ത് ആ വിധിയെ ദുർബലപ്പെടുത്തി? ആദ്യം റുഖ്സയാണ്. എന്താ റുഖ്സ? ഒരാൾ ഭാര്യനെ ക്ലേശിപ്പിച്ചു, ഭാര്യനുമായിട്ട് സംഭോഗത്തിൽ ഏർപ്പെട്ടു, പക്ഷെ ബീജസ്കലനം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തില്ല? കുളിയില്ല. അത് റുഖ്സയായിരുന്നു, ഇളവായിരുന്നു. പിന്നീട് ആ റുഖ്സയെ എന്ത് ചെയ്തു? നെസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി ഈ ഹദീസ് കൊണ്ട്. അത് ഉബൈ റളിയല്ലാഹു തആലന് വിശദീകരിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അതാണ് പിന്നെ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഹദീസിന്റെ ഹുക്കും ആ ഹദീസിന്റെ ഹുക്കുമിനെ ദുർബലപ്പെടുത്തി, നെസ്ഖ് ചെയ്തു. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ആ ഹദീസുണ്ടല്ലോ അൽമാ ഉമിൻ അൽമാ എന്ന് പറയുന്ന ഹദീസ്, അത് സ്വപ്നവുമായി ബന്ധപ്പെട്ടതാണ്. സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരാൾ സ്വപ്നം കണ്ട്, ഭാര്യനെ പ്രാപിക്കുന്നത് സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലൈംഗിക വികാരം തന്നെ ഇക്കിളിപ്പെടുത്തുന്നത് സ്വപ്നം കണ്ട് എങ്കിൽ ആ സ്വപ്നം കണ്ട മാത്രമേ ഒരാൾ നേരം വെളുത്ത് കുളിക്കണം. ഒരാൾ ഭാര്യനെ പ്രാപിക്കണ സ്വപ്നം കണ്ട്, കേവലം ആ സ്വപ്നത്തിന്റെ പേരിൽ അയാൾ രാവിലെ കുളിക്കണം എഴുന്നേറ്റിട്ട്, വേണ്ട, എപ്പോ കുളിച്ചാൽ മതി, ആ സ്കലനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ, ഡ്രസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിൽ സ്കലിച്ച അടയാളുണ്ടെങ്കിൽ മാത്രം കുളിച്ചാൽ മതി. ഇന്നമൽമാ ഉമിനൽമ കണ്ട, ബീജസ്കലനം ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, കുളിക്കേണ്ടത്. അപ്പൊ ആ ഹദീസ് അബൂ സയ്യിദുൽ ഖുദൈന്റെ ഹദീസ് ഏത് വിഷയത്തിലാണ്? സ്വപ്നം കാണുകയും ആ സ്കലനം ഉണ്ടാവുകയും ചെയ്യുന്ന വിഷയത്തിലാണ്. എന്നാൽ ഈ ഹദീസ് ഭാര്യനെ പ്രാപിച്ച് പിന്നെ സ്കലിച്ചിട്ടില്ലെങ്കിലും അത് പിന്നെ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞത് രണ്ടും ഒരേപോലെ പിന്നെ പരിഗണനീയമായ അഭിപ്രായമാണ്. തൈ അപ്പൊ ഇത് കഴിഞ്ഞു. വാ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബ ഫുമ്മ ജഹദഹ ഫഖദ് വജബൽ ഗുസ്ൽ. മുത്തഫഖുൻ അലൈഹി. ഏതിന്? സ്കലനുണ്ടായ ഡ്രസ് പിന്നെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഈ മനി എന്നുള്ളത് നജസാണോ? അല്ല, മനിയ് നജസല്ല. അതുകൊണ്ട് തന്നെ മനിയായ വസ്ത്രം ഉപയോഗിച്ചിട്ട് അതിട്ടാണ് ഒരാൾ നിസ്കരിച്ചത് എങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിൽ അറിയാൻ പറ്റൂല, നിസ്കാരം ബാത്തിൽ എന്ന് പറയാൻ പറ്റൂല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പിന്നെ ഭാര്യമാരെ പ്രാപിച്ചിട്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാണ് ആ ഡ്രസ് എന്ത് ചെയ്യുമായിരുന്നാണ്, ആയിഷമ്മ ഉണങ്ങി ആ പിന്നെ മനിയായ സ്ഥലം അവരെന്ത് ചെയ്യുമായിരുന്നാണ്, ഇങ്ങനെ ഉരക്കുകയും നഖം കൊണ്ട് ചുരണ്ടുകയും എന്നിട്ട് പിന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വസ്ത്രത്തിൽ പോയിട്ട് പിന്നെ അത് കഴുകുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക എന്നിട്ട് റസൂലുള്ളാഹി ആ വസ്ത്രത്തിൽ പോയിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പം ആ മനിയായതിന്റെ അടയാളം ശേഷിച്ചിരുന്നു എന്നാണ് മനസ്സിലായി. അപ്പൊ മനി എന്തല്ല, നജസല്ല. നജസ് പക്ഷെ അത് നിങ്ങൾ മനിയായിട്ടുണ്ടെങ്കിൽ അതേറ്റ് പോയിട്ട് നിസ്കരിക്കാമെന്നല്ല, പിന്നെ അതെന്ത് ചെയ്യണം, നമ്മൾ അത് പോക്കാൻ ശ്രമിക്കണം. നനവാണ് എങ്കിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ പോകൂല, കഴുകി തന്നെ വേണം. അത് ചെയ്യുമ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഉരച്ചാ പോകും. അവിടെയാണ് ആയിഷ റളിയല്ലാഹു തആല അങ്ങനെ ചെയ്തത്, ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അത് പോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യണം, നിസ്കരിക്കേണ്ടത്. ഖുദു സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നമസ്കാര വേളകളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കണം, വൃത്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. അല്ല കുല്ലിൻ, അപ്പൊ ഒരാളെ ഇതായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം പാത്തലാവില്ല, മനസ്സിലായില്ലേ. മദീയ പോലെയും മദീയ പോലെയല്ല, അല്ല മദീയ പോലെയും വദീയ പോലെയല്ല, വദിയും മദിയും വദിയും വികാരം ഉണ്ടാകുമ്പോഴുള്ള ജലവും വികാരജലവും അതേപോലെ തന്നെ പിന്നെ മറ്റു മൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് വരുന്നതായ ഒരു കട്ടിയുള്ള ഒരു ദ്രാവകമുണ്ട്, സ്രവിക്കപ്പെടുന്ന ദ്രാവകം, അതും നജസാണ്. അതുണ്ടായിട്ടുണ്ടെങ്കിൽ സ്കാരം പാത്തലാകും. അതേസമയം മനി അതെന്തല്ല, നജസല്ല. അല്ല, സ്കലന ശേഷം മൂത്രയിക്കുമ്പോ അത് പിന്നെ മനിയായിരിക്കും. അതേസമയം ഒരാള് പിന്നെ ഇപ്പൊ ജോലി ഭാരത്താൽ മറ്റെന്തെങ്കിലും പ്രയാസത്തിലൊക്കെയാണ് സമയത്ത് മൂത്രയിക്കുമ്പോൾ മൂത്രവിസർജനത്തോടൊപ്പം ഒരു കടുത്ത ജലം സ്രവിക്കപ്പെടും. അത് പിന്നെ ഇപ്പൊ വികാര തീവ്രനാകുമ്പോൾ ഒരു തരം ദ്രവം വരും, അത് കൊഴുത്തതായിരിക്കും, നേർത്തതായിരിക്കും, മനസ്സിലായില്ലേ. പിന്നെ എന്നാൽ ബീജം സ്കലിക്കുന്നത് പോലെ ഇങ്ങനെ തെറിച്ചുകൊണ്ട് വീഴൂല, അതേസമയം അതൊരു കൊഴുത്ത ദ്രവമായിരിക്കും, അതാണ് മതിയെ മതിയെ. അതേസമയം മദീയ സ്കലിക്കുന്നത് പോലെ തന്നെ സ്കലിക്കുന്ന ഒരു തരം ദ്രവമാണ് വദീയ. പക്ഷെ ഇത് ഒരു മനുഷ്യന് ക്ലേശത്തിൽ ക്ഷീണത്തിലൊക്കെ ഇരിക്കുമ്പോൾ മൂത്രവിസർജനത്തോടൊപ്പമായിരിക്കും സ്കലിക്കുക. മദീയ കൊഴുത്ത ദ്രവമായിരിക്കും, നേർത്തതായിരിക്കും. പക്ഷെ വദീയ കടുത്തതായിരിക്കും, പരുത്തതായിരിക്കും, ഡ്രസ്സിലൊക്കെ ഇരുന്നെങ്കിൽ പരിപരിപ്പായിരിക്കും. അതാണ് വ്യത്യാസം. മനസ്സിലായി? ഇത് വികാര തീവ്രനാകുമ്പോൾ വരേണ്ടതാണ്. അതേസമയം ഇതൊരാൾ ക്ഷീണിതനും മറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മൂത്രവിസർജനത്തോടൊപ്പം സ്കലിക്കപ്പെടുന്നതാണ്. രണ്ടും നജസാണ്. രണ്ടുമായിട്ടുണ്ടെങ്കിൽ ലിംഗം കഴുകണം, അതേപോലെ വൃഷ്ണീകയും കഴുകണം. ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിലായ ഭാഗവും കഴുകണം. മദീയ നജസാണ്, ആ നജസാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി റളിയല്ലാഹു തആല അൻഹു പിന്നെ കുൻതു റജുലൻ മദ്ദ എന്നാണ്, ഇങ്ങനെ ഈ ദ്രവം കൂടുതൽ സ്രവിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു അലി. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു മറ്റൊരു വ്യക്തിയെ നിയോഗിച്ചിട്ട് സംശയം ചോദിക്കുന്നു റസൂലുള്ളാഹിനോട്. അപ്പൊ റസൂലുള്ളാഹ പറയുന്നത് എന്താണ്, ലിംഗം കഴുകണം, അതേപോലെ വൃഷ്ണിക കഴുകണം, പിന്നെ വസ്ത്രം കഴുകാനാണ്, അതായിട്ട് ആയ സ്ഥലം കഴുകാനാണ്. നജസാണത്. ഇത് ആണെങ്കിൽ കുളി നിർബന്ധം, ഇത് മദിയാണ്, മനിയല്ല. വദീനും കുളി നിർബന്ധമല്ല, ആ ഭാഗം കഴുകിയാൽ മതി. പിന്നെ നെസ്ക് ചെയ്യുന്നത് മനസ്സിലാകല്, പിന്നെ ഈ ഹദീസുകൾ പറഞ്ഞ പ്രസ്താവിച്ച കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ, കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ കാലം മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ പിന്നെ ഏതെങ്കിലും യുദ്ധത്തോട് അനുബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബി ഇസ്ലാം സ്വീകരിച്ചതിനോട് അനുബന്ധിച്ച് അവർ അദ്ദേഹം ചോദിക്കണം. ഇങ്ങനെയൊക്കെ പല രീതിയിൽ പിന്നെ അതിന്റെ കാലം മനസ്സിലാക്കാൻ സാധിക്കും. സുമ ജഹദ എന്ന് പറഞ്ഞെങ്കിൽ ക്ലേശിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ശരിക്കും എന്താണ്, ലൈംഗിക ബന്ധം നടത്തലാണ്, മനസ്സിലായില്ല. അടുത്തത് വാൻ ഉമ്മി സലമത്ത് റളിയല്ലാഹു അൻഹ അന്ന ഉമ്മ സുലൈമിൻ വഹിയ ഇംറഅത്തു അബീ തൽഹ ഖാലത്ത് يا رسول الله ان الله لا يستحي من الحق فهل على المراه من غسل اذا احتلمت قال نعم اذا رات الماء متفق عليه وان ام سلمه ام سلمه ام سلمه هند بنت ابي اميه ام سلمه അവരുടെ പേര് ഹിന്ദ്, വാപ്പാന്റെ പേര് അബി ഉമയ്യ. ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ. അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. അവരാദ്യം കല്യാണം കഴിച്ചിരുന്നത് അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. അബൂ സലമ ഉഹുദ് യുദ്ധത്തെ തുടർന്ന് മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമയെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. വളരെ മഹത്തുള്ള ഒരു സ്ത്രീയാണ് ഉമ്മു സലമ. അവർ ഖുറൈഷിയത്താണ്. അതേപോലെ തന്നെ പിന്നെ അവർ പിന്നെ വളരെ ഭംഗിയുള്ള ഒരു മഹദിയായിരുന്നു ഉമ്മു സലമ. സലമത്ത്, സൈനബ്, അബ്ദുള്ള എന്നീ മക്കൾ ഉമ്മു സലമക്കുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ അവസാനമായി മരണപ്പെട്ട മഹദിയാണ് ഉമ്മു സലമ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അവരുടെ ജനാസ സംസ്കരിച്ചത് എന്ന് പറയപ്പെടുന്നു. സിയറു ആലാമിനു ബിലാലിൽ ഇങ്ങനെ സഹബി രേഖപ്പെടുത്തിയിരുന്നു. വൻ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വധിക്കപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ വളരെ ദുഃഖിക്കുകയും അവർ ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്ത ചരിത്രം കാണാൻ സാധിക്കും. അപ്പൊ എന്ന് പറഞ്ഞിട്ടെങ്കിൽ പിന്നെ ഹുസൈൻ റളിയല്ലാഹു ഷഹീദാകുന്നത് 60 അല്ലെങ്കിൽ 61. അപ്പൊ അതിനപ്പുറവും ജീവിച്ച മഹദിയാണ് ആര്? ഉമ്മു സലമ റളിയല്ലാഹു തആല. ഏതായാലും പിന്നെ കർബലയ്ക്ക് ശേഷം കൂടുതൽ കാലം ഉമ്മു സലമ ജീവിച്ചിട്ടില്ല. കർബല നടന്നതിൽ പിന്നെ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. വാൻ ഉമ്മു സലമ റളിയല്ലാഹു തആല ഹിന്ദ് ബിൻത് അബി ഉമയ്യ അന്ന ഉമ്മ സുലൈം വഹി ഇംറഅത്തു അബീ തൽഹ അന്ന ഉമ്മ സുലൈം ഉമ്മു സുലൈം ബിൻത് മൽഹാൻ. ഉമ്മു സുലൈം അവരുടെ പേര് വിളിപ്പേരാണ് സുലൈ, ഉമ്മു സുലൈം. അവരുടെ പേര് അത് ഉമൈസ അല്ലെങ്കിൽ റുമൈസ. ചിലർ ഉമൈസ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെയും പേരുകൾ അവർക്ക് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ റുമൈസ അതേപോലെ ഉമൈസ എന്നുള്ള പേരുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രി പിന്നെ ആകാശാരോഹണം നടത്തിയല്ലോ മിഅ്റാജിൽ. അപ്പൊ ആകാശാരോഹണം നടത്തിയപ്പോ പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലരെയും കണ്ട്. ബിലാൽ എന്നിവരുടെ ശബ്ദം കേട്ട് സ്വർഗത്തിൽ, ഉമർ റളിയല്ലാഹുവിന്റെ കൊട്ടാരം കണ്ട്, മാഷിത്തയുടെ സുഗന്ധം അനുഭവിച്ച് ഞാൻ റുമൈസായിനെ സ്വർഗം കണ്ടതാണ്. റുമൈസായിനെ സ്വർഗത്തിൽ കണ്ടത് ഈ റുമൈസയാണ്, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സുലൈം അവർ അൻസാരിയാണ്, ബനു നജ്ജാർ ഗോത്രക്കാരാണ്, നജ്ജാരികളാണ് അവർ. ആ നിലക്കാണ് അവരേറ്റ് ബന്ധം, റസൂലുള്ളാഹി ബന്ധം. ഉമ്മു സുലൈം ഒരു അൻസാരിയാണ്, അൻസാരിയത്താണ്. ഉമ്മു സുലൈം പിന്നെ ഉഹദ് യുദ്ധത്തിൽ പിന്നെ ഒരു കടാര എഴുതിയിട്ട് ഉഹദിൽ പങ്കെടുത്തിരുന്നതാണ്. ഹുനൈൻ യുദ്ധത്തിൽ റസൂലിനെ പരീക്ഷിക്കപ്പെട്ട മറ്റൊരു യുദ്ധമാണ് ഹുനൈൻ. അതിലും ഉമ്മു സുലൈം കടാരയുമായിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്തിൽ നിരത്തിയിരുന്നു. ഒരു പറയാണ്, ഒരു മുശ്രിക്ക് എന്നെ നേരിടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കടാര കൊണ്ട് അവന്റെ വയറ് പുലർത്തും എന്ന് ഉമ്മു സുലൈം റസൂലുള്ളാഹി അൻഹുവോട് പറയുന്നുണ്ട്. ഹുനൈൻ ഉഹദ് യുദ്ധങ്ങളിൽ ഉമ്മു സുലൈം പങ്കെടുത്തിട്ടുണ്ട്. ഉമ്മു സുലൈം ബിൻതു മൽഹാൻ റളിയല്ലാഹു തആല അൻഹ, ഇവരാദ്യം കല്യാണം കഴിച്ചിരുന്നത് മാലിക് ഇബ്നു നദർ എന്ന് പറയുന്ന വ്യക്തിയാണ്. മാലിക് ഇബ്നു നദർ അനസ് റളിയല്ലാഹുവിന്റെ ഉപ്പ, അനസ് ഇബ്നു മാലിക് അല്ലേ. അനസ് ഇബ്നു മാലിക്കിന്റെ വളർത്തുപ്പയാണ് അബൂ തൽഹ. ഉമ്മു സുലൈം ആദ്യം കല്യാണം കഴിച്ചിരുന്നത് മാലിക് ഇബ്നു നദറിനെയാണ്. മാലിക് ഇബ്നു നദർ, മാലിക് ഇബ്നു നദർ അദ്ദേഹം വധിക്കപ്പെട്ടതിൽ പിന്നെയാണ് ഉമ്മു സുലൈമിന് ആര് കല്യാണം ചെയ്യുന്നത്? അബൂ തൽഹ കല്യാണം കഴിക്കുന്നത്. മാലിക് ഇബ്നു നദറിൽ ഉമ്മു സുലൈമിന് ഉണ്ടായ കുട്ടിയാണ് ആര്? അനസ്. ഏത് അനസ്? ആ ഈ അനസ്, ഇവിടെ വരാമാണ് അനസ്. അനസ് ഇബ്നു മാലിക് ഖാദിം റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ ഖാദിം. അപ്പൊ റസൂലുള്ളാഹിന്റെ ഖാദിമായ അനസിന്റെ ഉമ്മയാണ് ആര്? ഉമ്മു സുലൈം. ഉമ്മു സുലൈം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലാണ് അവർ മരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അവരൻസാരിയത്താണ്, നജാരിയത്താണ്. വഹിയ ഇമ്രഅത്തു അബി തൽഹ, വഹിയ ഉമ്മു സുലൈം, വഹിയ അവർ ഇമ്രഅത്തു അബി തൽഹ, അബൂ തൽഹയുടെ ഭാര്യയാണ്. അബൂ തൽഹയുടെ ഭാര്യയാണ്, കാരണം അവരെ അവസാനം കല്യാണം കഴിച്ചത് ആരാണ്? അബൂ തൽഹയാണ്. മാലിക് ബിൻ നദർ മരിച്ചതിന് ശേഷം അവരെ കല്യാണം കഴിച്ചത് അബൂ തൽഹയാണ്. അബൂ തൽഹ, അബൂ തൽഹ സയ്ദ് ബിൻ സഹൽ അൽ അൻസാരി അൽ ഖസ്റജി അൽ നജാരിയാണ്. അദ്ദേഹത്തിന്റെ പേര്, അബൂ തൽഹന്റെ പേര് സഹൽ ഇബ്നു സയ്ദ് ആണ്. സഹൽ ഇബ്നു സയ്ദ് അദ്ദേഹം ബനു നജാർ ഗോത്രക്കാരനാണ്, ഖസ്റജിയാണ്, അൻസാരിയാണ്. സഹൽ ഇബ്നു സയ്ദ് അബൂ തൽഹത്തുൽ അൻസാരി, അദ്ദേഹത്തിന്റെ പേരിലല്ല അദ്ദേഹം പ്രസിദ്ധനായത്. സഹലുബിൻ സയ്ദ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. അതിനുശേഷം അദ്ദേഹം പ്രസിദ്ധനായത് അബൂ തൽഹൽ അൻസാരി എന്ന പേരിലാണ്. സഹൽ ഇബ്നു സയ്ദ് അന്നജ്ജാരി അൽ ഖസ്റജി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഈ മാലിക് ഇബ്നു നദർ മരിച്ചപ്പോ അബൂ തൽഹ മരിച്ചതിൽ പിന്നെ അബൂ തൽഹ ഉമ്മു സുലൈമിനെ കല്യാണം അന്വേഷിച്ചു വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അന്ന് അബൂ തൽഹ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഉമ്മു സുലൈം പറയുന്നത് അബൂ തൽഹ കല്യാണം അന്വേഷിച്ചു വന്നപ്പോ നിങ്ങളുടെ ഒരു കല്യാണ അന്വേഷണത്തെ നിരസിക്കുക എന്നുള്ളതും ഒരു ഇതല്ല, കാരണം അത്ര നല്ല മാന്യനാണ് അബൂ തൽഹ. പക്ഷെ ഇന്നൊക്കെ റജുലുൻ മുശ്രിഖ്, നീ ഒരു മുശ്രിഖാണ്, അതുകൊണ്ട് തന്നെ പിന്നെ ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെറുക്കാത്തതിനൊക്കെ ആരാധിക്കണ, നിന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് പറ്റൂല. നീ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ തരേണ്ട മഹർ നിങ്ങളുടെ ഇസ്ലാമായിരിക്കും. മഹർ തരേണ്ട, ഇസ്ലാം സ്വീകരിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് ഈ ഉമ്മു സുലൈം അബൂ തൽഹയെ കല്യാണം കഴിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് അബൂ തൽഹ ഇസ്ലാം സ്വീകരിക്കുന്നത്. അതാണ് ഉമ്മു സുലൈം പറഞ്ഞ മഹറാണ് ഏറ്റവും നല്ല മഹർ എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കാരണം അതെന്താണ്? അയാൾ ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത്. അബൂ തൽഹ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ അദ്ദേഹം ഇസ്ലാമിന്റെ പ്രധാന സഹാബിയാണ്. പിന്നെ അബൂ തൽഹ ഉമ്മു സുലൈം ദമ്പതികളുടെ വിഷയത്തിലാണ് പിന്നെ വിശുദ്ധ ഖുർആനിൽ വയൂസിഹു അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂന. ആ ആയത്തുകളുടെ പിന്നെ അവതരണ പശ്ചാത്തലങ്ങളിൽ ഒരു അവതരണ പശ്ചാത്തലം അതാണ് എന്ന് മുഫസ്സിറീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉമ്മു സുലൈം അബൂ തൽഹ ദമ്പതികൾക്കാണ് അബൂ ഉമൈർ എന്ന കുട്ടി ഉണ്ടായത്. അബൂ ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിനെ കളിപ്പിക്കാറുണ്ടായിരുന്നു. അബൂ ഉമൈർ മാ ഫാലൻ നുഗൈർ എന്നൊക്കെ പറഞ്ഞ് അബൂ ഉമൈറിന് ഒരു പക്ഷി ഉണ്ടായിരുന്നതാണ്, പക്ഷിക്കുട്ടി. അപ്പൊ അത് ചത്തുപോയി. അപ്പൊ റസൂലിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ അതിനെ എടുത്ത് കുട്ടീനെ കളിപ്പിക്കുന്നതാണ്. പക്ഷിക്കുട്ടിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് കുട്ടി മരിച്ചിട്ടുള്ള ആ അബൂ ഉമൈർ എന്നുള്ള കുട്ടിന്റെ വിഷയം അത് പിന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു കുട്ടിയാണ് മരണപ്പെട്ടത്. എന്നിട്ട് ഉമ്മു സുലൈം ഭർത്താവിനെ അറിയിക്കാതെ പിന്നെ എന്ത് ചെയ്തു, ഭർത്താവിനെ വിഷമിപ്പിക്കാതെ ഭർത്താവിന് ഭക്ഷണം നൽകി അവരോടൊന്നിച്ച് പിന്നെ രാത്രി കഴിച്ചു കൂട്ടി പിന്നെ രാവിലെയാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ കടം അള്ളാഹു സുബ്ഹാനഹു വതാല തിരിച്ചെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുട്ടീന്റെ മരണം അറിയിച്ചത്. അത് ഈ ഉമ്മു സുലൈം ആണ്. അത് വലിയ ഒരു പിന്നെ ചരിത്രം കുടികൊള്ളുന്ന പിന്നെ ദമ്പതികളാണ് ഉമ്മു സുലൈം അബു തൽഹ റളിയല്ലാഹു തആല അൻഹുമ. മാത്രമല്ല അതുകൊണ്ടല്ലേ റസൂള്ള മിഹ്റാജിന്റെ രാവിലെ പല കാഴ്ചകൾ കണ്ടപ്പോ പിന്നെ എന്നിട്ട് അത് പറയുമ്പോൾ പറയാണ് ഞാൻ റുമൈസായിനെ സ്വർഗത്തിൽ കണ്ടു എന്നാണ്. അതി മഹദിയാണ് റളിയല്ലാഹു തആല അൻഹ. അബു തൽഹ ഹിജ്റയുടെ 34 മരണപ്പെടുന്നത്. അബു തൽഹ അൽ അൻസാരി وعن أم سلمة رضي الله عنها أن أم سليم أم سليم وهي امرأة أبي طلحة إور أبو طلحة يدى بهاريا أم سلمة أم سليم قالت أولي بارنيو يا رسول الله الله اللذو دره إن الله لا يستحي من الحق إن الله ترجعهم الله لا يستحي من الحق ഹക്കിന്റെ വിഷയത്തിൽ അള്ളാഹു എന്ത് ചെയ്യൂല, ലജ്ജിക്കുകയില്ല. ലാ യസ്തഹി ലജ്ജിക്കുകയില്ല മിൻ അൽ ഹഖ് ഹക്കിനെ തൊട്ട്, ഹക്കിന്റെ വിഷയത്തിൽ. ഫഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദ ഇഹ്തലമത്. ഫഹൽ നന ഹൽ നന ഉണ്ടോ, ഈ ഫാഉൽ ഫസീഹാണ്. എന്താ ഫാഉൽ ഫസീഹാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജുംല പിന്നെ സങ്കല്പിക്കണം എന്നുള്ളതാണ് ആ ഫാ അറിയിക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതാല ഹക്കിന്റെ വിഷയത്തിൽ ലജ്ജിക്കൂല്ലോ. റസൂലിനോട് ഒരു ആമുഖ പ്രസംഗം നടത്തുകയാണ്. കാരണം ഈ ചോദിക്കാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, ഒരു പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാണ് റസൂല് രാത്രി സ്വപ്നസ്കലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അതിപ്പോ സാധാരണ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ, ഒരു പെണ്ണ് നേരിട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്ര വിളിക്കുന്ന പറയില്ലേ. അപ്പോ ഒരു ആമുഖം നടത്തുകയാണ്. ആ ആമുഖത്തിൽ പിന്നെ പിന്നീട് എന്താണ് ചോദിക്കാൻ പോണത്, അത് എന്താവൂല, ഒരറ്റാക്ക് ആവൂല ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക്. അതാണ് ഇന്ന അല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, അല്ലാഹു ഹഖിന്റെ വിഷയത്തിൽ ഒരിക്കലും ലജ്ജിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹഖിന്റെ വിഷയം എന്തായാലും ചോദിച്ചൂടെ. നമ്മളതിൽ ലജ്ജിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അതാണ് ഫഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദ ഇഹ്തലമത്. അപ്പൊ അവർ ചോദിക്കാണ് ഫഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ, സ്ത്രീയുടെ മേൽ മിൻ ഗുസ്ലിൻ കുളിയുണ്ടോ, ഇദ ഇഹ്തലമത് അവർ സ്വപ്നം കണ്ടാൽ. ഇഹ്തലമ ഇഹ്തലമ എന്ന സ്വപ്നം കണ്ടു. ഹുൽമ ഹുൽമ. അപ്പൊ ഫഹൽ അലൽ മർഅ, സ്ത്രീയുടെ മേൽ ഉണ്ടോ, മിൻ ഗുസ്ലിൻ കുളി. ഇദ്ഹ്തലമത് അവൾ സ്വപ്നം കണ്ടാൽ, സ്വപ്ന ദർശനം സ്വപ്നം ദർശിച്ചാൽ. ഖാല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം അതെ കുളി ഉണ്ട്. പക്ഷെ ഇദാ റഅത്തിൽ മാ അവൾ സ്കലനം കണ്ടാൽ, സ്കലിച്ചത് കണ്ടാൽ കുളിക്കണം. ഇദാ റഅത് അൽ മാ, മാ എന്നാണ് അവിടെ ഉദ്ദേശം മണി, ഇത് ബീജം. സ്കലന ജലം അവൾ കണ്ടാൽ ഞാൻ കുളിക്കണം. അപ്പൊ ഇവിടെ ഫഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദ ഇഹ്തലമത്, സ്വപ്നം കണ്ടതെന്നാൽ എല്ലേ സ്വപ്ന ഉദ്ദേശം? എന്ത് സ്വപ്നാണ് അവിടെ? ഒരു ലൈംഗിക വീഴ്ച, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിനോടത്ത് രമിക്കുന്ന രസിക്കുന്ന ഒരു ദൃശ്യം, ഒരു രംഗം അവർ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കേവലം അതിന്റെ പേരിൽ കുളിക്കേണ്ടതുണ്ടോന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കുളിക്കണം എപ്പോ? സ്കലന ജലം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. അപ്പൊ ഈ ഹദീസ് അറിയിക്കുന്ന വിഷയം എന്താണ്? അറിയിക്കുന്ന വിഷയം സ്വപ്ന സ്കലനം ഉണ്ടായാൽ എന്ത് ചെയ്യണം? കുളിക്കണം, കുളി നിർബന്ധമാണ്. വാൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിൽ മർഅ സ്ത്രീ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഫിൽ മർഅതി തറ ഫീ മനാമിഹ മാ യറ റജുലു, ഖാല തഗ്തസിൽ, തഗ്തസിലൂന തഗ്തസിൽന തഗ്തസിലു അല്ല അത് കാല ഇവിടെ വേണം. കാല തഖ്തസിൽ അങ്ങനെ വേണം. സാദ മുസ്ലിമുൻ ഫഖാലത് ഉമ്മു സലമ വഹൽ യകൂനു ഹാദ, ഖാല നഅം ഫമിൻ ഐന യകൂനു ശബഹ എന്നാണ്. ഇവിടെ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം, ഈ അനസ് ആരാ? അനസ് ഇബ്നു മാലിക് ഇബ്നു നദർ അൽ അൻസാരി. അത് അദ്ദേഹം അൻസാരിയാണ്, നജ്ജാരിയാണ്, ഖസ്റജിയാണ്. ഇത് ഈ ഉമ്മു സുലൈമിന്റെ മകനാണ്, അബൂ തൽഹയുടെ റബീബ്, റബീബ് നമ വളർത്തുമകൻ, വളർത്തുമകൻ. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫിൽ മർഅതി, സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫിൽ മർഅ, സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്ത്രീയുടെ പ്രത്യേകത എന്താ? തറാ ഫീ മനാമിഹ മാ യറ റജുൽ, തറാ അവൾ കാണുന്നു, ഫീ മനാമിഹ അവളുടെ ഉറക്കിൽ, മാ യറ റജുലു ഒരു പുരുഷൻ കാണുന്നത്, മായറജുലു പുരുഷൻ കാണുന്നത്, പുരുഷൻ കാണുന്നത് സ്ത്രീ തന്റെ ഉറക്കിൽ കാണുന്നു. അങ്ങനെയുള്ള സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഖ്തസിൽ. ഇവിടെ കാല റസൂൽ അവിടെ പറഞ്ഞല്ലേ, കാലില്ലാതെയാണ് സൂട്ടബിൾ അല്ല, ഇങ്ങനെയെന്നല്ലേ കാലില്ലാതെ. കാരണം കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലന്നെ قال رسول الله صلى الله عليه وسلم في المرأة ترى في منامها ما يرى الرجل തന്റെ ഉറക്കിൽ പുരുഷന്മാര് കാണുന്നത് കാണുന്ന സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? തഗ്തസിലു, അവൾ കുളിക്കണം. എന്താ ഈ പുരുഷൻ കാണുന്നത് അവൾ കാണുന്നു? എന്താ പുരുഷൻ കാണുന്നത്? സ്വപ്നമാണ്. പുരുഷൻ സ്വപ്നം കണ്ടാൽ അത് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന സ്വപ്നമാണ് എങ്കിൽ എന്ത് ചെയ്യും? പുരുഷന് സ്കലിപ്പിക്കും, സ്കലിക്കും, പുരുഷന് സ്കലിക്കും. അപ്പോ അതാണ് പുരുഷൻ കാണുന്ന രീതിയിൽ സ്ത്രീ സ്വപ്നം കാണുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യണം? തഖ്തസിൽ, നിസ്റാസൽമ തങ്ങൾ പറയുന്നത് കുളിക്കണം. അപ്പോ ഇമാം മുസ്ലിമിന്റെ രിവായത്തിൽ സാദ മുസ്ലിം, മുസ്ലിം ഏറെ റിപ്പോർട്ട് ചെയ്ത് എന്താ, ഫഖാലത്ത് ഉമ്മു സലമ, ഇത് കേട്ടപ്പോൾ ഉമ്മു സലമ ചോദിച്ചു, ഉമ്മു സലമ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മു സലമ ചോദിച്ചു, വഹൽ യകൂനു ഹാദ, ഇതുണ്ടാവുമെന്ന്. വഹൽ യകൂനു ഹാദ, അതായത് സ്ത്രീയും സ്വപ്നം കണ്ട് സ്കലിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. വഹൽ യകൂനു ഹാദ, സ്ത്രീ സ്വപ്നം കണ്ട് സ്കലിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാകുമോ? ഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ ഉണ്ടാകും. ഫമിൻ ഐന യകൂനു ശബ, ഫമിൻ ഐന യകൂനു ശബ, എവിടെ നിന്നാണ് രൂപസാദൃശ്യമുണ്ടാകുന്നത്? ഫമിൻ ഐന, അപ്പോൾ മിൻ ഐന യകൂനു ശബ, ശബ എന്നാണ് രൂപസാദൃശ്യം. യകൂൻ, മിൻ ഐന യകൂനു ശബ, എവിടെ നിന്നാണ് രൂപസാദൃശ്യം ഉണ്ടാകുന്നത്? സ്കലനം ഉണ്ടാകുന്നത് കൊണ്ടാണ് രൂപസാദൃശ്യം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ സ്ത്രീക്ക് സ്കലനം ഉണ്ടാകും, സ്ത്രീക്കും സ്കലനം ഉണ്ടാകുന്നത് കൊണ്ടാണ് കുട്ടിക്ക് രൂപസാദൃശ്യം സ്ത്രീയുടേത് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫമിൻ ഐന യകൂനു ശബ എന്ന് പറഞ്ഞാൽ, ഈ ശബഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപസാദൃശ്യമാണ്. അതായത് ഉമ്മാന്റെ അല്ലെങ്കിൽ അമ്മാവന്മാരുടെ രൂപസാദൃശ്യം കുട്ടിക്ക് വരും. അതെന്തുകൊണ്ടാണ്? സ്ത്രീക്ക് സ്കലനമുണ്ടാവുകയും അങ്ങനെ പിന്നെ ഈ എന്തായാലും പറയാം ഡോക്ടർ, എന്തായാലും ഒരു പ്രയോഗം, പാരമ്പര്യത്തിൽ, അതായത് ഇപ്പൊ ചില കുട്ടികൾക്ക് അമ്മമാരെ അല്ലെങ്കിൽ പിന്നെ അമ്മാന്റെ രൂപസാദൃശ്യമായിരിക്കും. അതെങ്ങനെയാണ് വരുന്നത്? അത് ചിലവർക്ക് പിന്നെ അമ്മാവന്മാ അല്ല വാപ്പ മൂത്താപ്പമാരുടെ അല്ലെങ്കിൽ വാപ്പാന്റെ കൂട്ടക്കാരുടെ രൂപസാദൃശ്യമായിരിക്കും ഉണ്ടാകുക. അതുണ്ടാകുന്നത് പിന്നെ രണ്ടും സ്കലനത്തിൽ നിന്നാണ്. പിന്നെ ഈ ചില റിവായത്തുകളിൽ സ്ത്രീയുടെ സ്കലനജലനം അത് പിന്നെ ഗമിച്ചാൽ അത് പിന്നെ അതിജയിച്ചാൽ പിന്നെ സ്ത്രീയുടെ രൂപസാദൃശ്യവും പെണ്ണിന്റെ രൂപസാദൃശ്യവും അതല്ല പുരുഷന്റേതാണ് പിന്നെ മുന്നേറുന്നത് എങ്കിൽ പുരുഷന്റെ രൂപസാദൃശ്യവും ഉണ്ടാകും എന്ന് അറിയിക്കുന്ന ചില ജീവായത്തുകളുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ട് പണ്ഡിതന്മാരെ അതിനെ പിന്നെ പഠനവിധേയാക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ അതെങ്ങനെയാണ് എന്നുള്ളത്? ശാസ്ത്രത്തിൽ എങ്ങനെയത് പറയുന്നത്? ആണ് അതാണ് പെണ്ണുമാണത് അല്ല രൂപസാദൃശ്യം വരുന്നത്. അതിനനുസരിച്ച് ആ അതിലേതിനാണോ മികവ് അതിനനുസരിച്ച് ഇത് വരുന്നല്ലേ ജീനുക്കളിൽ അല്ലെ മികവ്. അതിന് ഈ രൂപ ഇവിടെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആണാണതും പെണ്ണാണതും അല്ല, പിന്നെ ഇവിടെ സാദൃശ്യം വരുന്നതാണ്. എങ്ങനെയാണ് പിന്നെ ചില കുട്ടികൾ ഉമ്മന്റെ കുടുംബക്കാരോട് സാദൃശ്യം, എങ്ങനെയാണ് ചില കുട്ടികൾക്ക് വാപ്പാന്റെ കുടുംബക്കാരോട് സാദൃശ്യം എന്നുള്ളതാണ്. അപ്പൊ അത് പിന്നെ അതിനാണ് പറയുന്നത് സ്കലനജനത്തിൽ പിന്നെ ഉണ്ടാകുന്ന ഒരുതരം മികവാണ് പിന്നെ ഉമ്മനോട് സാദൃശ്യം അല്ലെങ്കിൽ ഉമ്മന്റെ കൂട്ടക്കാരോട് സാദൃശ്യം ഉണ്ടാകാൻ കാരണം. പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ വാപ്പാന്റെ കൂട്ടക്കാരോട് വാപ്പാനോട് സാദൃശ്യം ഉണ്ടാകാനുള്ള കാരണം എന്നാണ് പറയുന്നത്. ആ അതെ അതാണ് പിന്നെയുള്ള വിഷയം. പക്ഷെ ഇത് ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ച പിന്നെ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ എനിക്കുന്നത് എന്റെ അടുത്ത് ആ വിഷയത്തിൽ പുസ്തകമുണ്ട്. എനിക്ക് പിന്നെ സറാഹത്ത് എനിക്ക് വായിക്കാൻ ഞാൻ മറ്റു രണ്ടു മൂന്ന് കാര്യങ്ങളിലും മഷൂലായതുകൊണ്ട് ഈ ഇടയിൽ എനിക്ക് വില കിട്ടിയില്ല. ഒരു പിന്നെ പുസ്തകം ഉണ്ട് എന്റെ അടുത്ത് വീട്ടിലുണ്ട്. അത്
ണ്ടത്
അത് ആ ട്യൂബിലല്ല ശരിക്കല്ലേ. കാണുന്നില്ല അതെ. പിന്നെ മാത്രല്ല യഖ്റുജുമിൻ ബൈനി സുൽബി വത്തറായിബ്. തറായിബ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളാണ് ഉള്ളത്. തറായിബിന്റെയും സുൽബിന്റെയും ഇടയിൽ നിന്നാണ് ഇതിന് തെറിക്കുന്നത് പറഞ്ഞത്. അപ്പൊ പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ആ തെറിച്ചു വീഴുക എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് ആ ഭാഗങ്ങൾ അറിയിക്കുന്നുണ്ട്. ഏതായാലും നമ്മളിപ്പോ ഇതിലുള്ള പിന്നെ കർമ്മശാസ്ത്രക്കും മനസ്സിലാക്കുക. ബാക്കി ഇൻഷാല്ല ചിലപ്പം നോട്ടെന്ത് പിന്നെ എന്തെങ്കിലും ഒരു ഇൽമാ വിഷയത്തിലേറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മർഅത്തി തറാ ഫി മനാമിഹ മാ യറ റജുൽ. പുരുഷൻ കാണുന്ന രീതിയിൽ സ്ത്രീ തന്റെ ഉറക്കിൽ സ്വപ്നം കാണുന്നു. അങ്ങനെയുള്ള സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ള പറഞ്ഞു തഖത്തസിൽ അവർ കുളിക്കണം. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? സ്ത്രീ സ്വപ്നം കണ്ടു, അവൾക്ക് സ്ഖലനമുണ്ടായാൽ അവരെന്ത് ചെയ്യണം? കുളിക്കണം. കാരണം സ്ഖലനം ഉണ്ടായ എന്നുള്ളത് ഇവിടെ ഈ ഹദീസ് അറിയിക്കേണ്ട ഇതാ തിൽമ. അങ്ങനെ പക്ഷെ അവരത് അറിയണ്ട. ആ സ്ഖലനം ഉണ്ടെങ്കിൽ അറിയും. അതാണാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ആണുങ്ങൾ ചിലപ്പം പിന്നെ ഉണർന്നിരിക്കുന്ന അവസരത്തിൽ സ്ഖലിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാമല്ലോ. അപ്പൊ ആ രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കണം, കുളിക്കണം. സ്കലനം ഉണ്ടായാൽ കുളിക്കണം. പക്ഷെ സ്കലിച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് അയാൾ വികാരഭരിതനാകും. പിന്നെ ശുക്ലം ഇങ്ങനെ തെറിച്ചു വീഴും. പിന്നെ ജലം കണ്ടാൽ അറിയാം. പിന്നെ അതിനു ശേഷം ഒരു തളർച്ചയും ഒരു അവസ്ഥയും ഉണ്ടാവുമല്ലോ.
ഫഖാലത്തു ഉമ്മു സലമ, ഉമ്മു സലമ ചോദിച്ചു, വഹൽ യകൂനു ഹാദ, ഇങ്ങനെ ഉണ്ടാവുമോ, അതായത് സ്ത്രീ സ്വപ്നം കാണുക എന്നിട്ട് സ്കലിക്കുക എന്നുള്ളത് ഉണ്ടാവുമോ? ഖാല നഅം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതെ. ഫമിൻ ഐനി യകൂനു ശബ, അപ്പോൾ എവിടെ നിന്നാണ് ശബഹ് ഉണ്ടാകുന്നത്, രൂപസാദൃശ്യം കുഞ്ഞിന് വരുന്നത് എങ്ങനെയാണ്, അതായത് ഉമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ കുടുംബക്കാരോട് എങ്ങനെയാണ് കുഞ്ഞിന് രൂപസാദൃശ്യം വരുന്നത്, അത് സ്കലനം ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അൻസാരി സ്ത്രീകളുടെ പ്രത്യേകത ഈ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷുമ്മ പറയുന്നത് റഹിമല്ലാഹു നിസാ അൽ അൻസാർ, അൻസാരി സ്ത്രീകളെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ, അവരോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. അവര് പിന്നെ ലാ യംനഉഹുന്നൽ ഹയാഉ മിന തഫഖുഹി ഫിദ്ദീൻ, മതത്തിൽ അറിവ് നേടുന്ന വിഷയത്തിൽ അവർക്ക് ലജ്ജ ഒരു തടസ്സമല്ലെന്നാണ്, ലജ്ജ ഒരു തടസ്സമല്ലെന്നാണ്. കാരണം എന്താ, അവർ വന്നിട്ടൊക്കെ ശരിക്കും നിന്ന് ചോദിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അവർ ശരിക്കും വന്നിട്ട് ചോദിക്കും. ഇപ്പൊ ഇത് ഉമ്മു സലമിന്റെ, അതേപോലെ തന്നെ പിന്നെ ഈ അബു ജുഹൈസിന്റെ മക്കൾ, അവര് പിന്നെ ഇസ്തിഹാദത്തിലൊക്കെ ഉണ്ട് ബ്ലീഡിംഗ്, അതിൽ പരീക്ഷിക്കപ്പെട്ടവരായിരുന്നു, അവരുടെ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഹൗല ബിന്ത് സലമ, ഭർത്താവ് പിന്നെ ദിഹാർ നടത്തിയ വിഷയത്തിൽ വന്നിട്ട് ചോദ്യങ്ങൾ ഒക്കെ അവർ നേരിട്ടിട്ടുള്ള ചോദ്യമാണ് ദീനിന്റെ വിഷയത്തിൽ. അത് പിന്നെ അതാണ് അവര് മതത്തിൽ ഫിഖ്ഹ് പാണ്ഡിത്യം നേടുന്ന വിഷയത്തിൽ അവർക്കൊരു ലജ്ജയും ഇല്ല എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.